അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ അദ്ധ്യായം 26. അഗ്രിപ്പ പൗലോസിനോട് പറഞ്ഞു,
നിനക്കിനി നിന്റെ വാദങ്ങൾ ഉന്നയിക്കാം.
അപ്പോൾ പൗലോസ് തന്റെ കൈ ഉയർത്തിയിട്ട് സംസാരിക്കുവാൻ തുടങ്ങി. അവൻ പറഞ്ഞു,
അഗ്രിപ്പ രാജാവേ, യഹൂദർ എനിക്കെതിരായി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങൾക്കും ഞാൻ മറുപടി പറയാം. ഇന്ന് അങ്ങയുടെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ചെയ്യുവാൻ ഒരവസരം കിട്ടിയത് ഒരനുഗ്രഹമായി ഞാൻ കരുതുന്നു. യഹൂദരുടെ എല്ലാ ആചാരങ്ങളെപ്പറ്റിയും അവരുടെ വിവാദങ്ങളെപ്പറ്റിയും നല്ല അറിവുള്ളവനായ അങ്ങയോട് സംസാരിക്കുവാൻ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ദയവായി ക്ഷമാപൂർവം ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാലും എന്റെ മുഴുവൻ ജീവിതത്തെപ്പറ്റിയും എല്ലാ യഹൂദർക്കും അറിയാം. ഞാൻ എന്റെ സ്വന്തം രാജ്യത്തും പിന്നീട് യെരൂശലേമിലും ആദ്യം മുതൽ സ്വീകരിച്ച മാർഗത്തെപ്പറ്റിയും അവർക്കറിയാം. വളരെ കാലമായി ഈ യഹൂദർക്കും എന്നെ അറിയാം. അവർക്ക് വേണമെങ്കിൽ ഞാൻ ഒരു നല്ല പരീശനാണെന്ന് പറയാം. മറ്റേതൊരു യഹൂദ വിഭാഗത്തെക്കാളും മതകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയുള്ളവരാണല്ലോ പരീശന്മാർ. ഞങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം നടത്തിയ വാഗ്ദാനത്തിലുള്ള പ്രതീക്ഷ മൂലമാണ് ഞാനിപ്പോൾ വിചാരണ ചെയ്യപ്പെടുന്നത്. നമ്മുടെ ഇടയിലെ 12 ഗോത്രങ്ങളും പ്രത്യാശിക്കുന്ന വാഗ്ദാനമാണത്. ഈ പ്രത്യാശയ്ക്കായി യഹൂദർ ദൈവത്തെ രാപ്പകൽ ആരാധിക്കുന്നു. എന്റെ രാജാവേ, ഇതേ വാഗ്ദാനത്തെപ്പറ്റി ഞാൻ പ്രതീക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ യഹൂദർ എന്നിൽ ആരോപണം ഉന്നയിക്കുന്നത്. എന്തുകൊണ്ടാണ് ദൈവം മനുഷ്യരെ മരണത്തിൽ നിന്ന് ഉയർപ്പിക്കും എന്ന് നിങ്ങൾ വിശ്വസിക്കാത്തത്? ഞാനൊരു പരീശനായിരുന്നപ്പോൾ നസറായനായ യേശുവിനെതിരെ എനിക്ക് പലതും ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. യെരൂശലേമിൽ വിശ്വാസികൾക്കെതിരെ ഞാൻ പലതും പ്രവർത്തിക്കുകയും ചെയ്തു. വിശ്വാസികളെ തടവിലിടുന്നതിനുള്ള അധികാരം മഹാപുരോഹിതന്മാർ എനിക്ക് തരികയും ചെയ്തു. യേശുവിന്റെ ശിഷ്യന്മാർ ഓരോരുത്തരായി കൊല്ലപ്പെടവേ അതൊക്കെ നല്ല കാര്യങ്ങളാണെന്ന് ഞാൻ സമ്മതിച്ചു. ഓരോ യഹൂദപ്പള്ളിയിലും ഞാൻ അവരെ ശിക്ഷിച്ചു. യേശുവിനെതിരായി അസഭ്യം പറയുന്നതിന് ഞാൻ അവരെ പ്രേരിപ്പിച്ചു. അവർക്കെതിരെ മറ്റു നഗരങ്ങളിൽ ചെന്നുപോലും ഉപദ്രവിക്കുവാൻ തക്ക കലിയായിരുന്നു എനിക്ക്. ഒരു തവണ പുരോഹിത മുഖ്യന്മാർ ദമസ്കോസിലേക്ക് പോകുന്നതിന് എനിക്ക് അനുമതിയും അധികാരവും നൽകി. ഞാൻ ദമസ്കോസിലേക്ക് പോകുകയായിരുന്നു. നേരം ഉച്ചയായി. ഞാൻ ആകാശത്ത് ഒരു പ്രകാശം കണ്ടു. അത് സൂര്യനേക്കാൾ തീക്ഷ്ണമായിരുന്നു. എനിക്കും എന്നോടൊപ്പം സഞ്ചരിച്ചിരുന്നവർക്കും ചുറ്റും ആ പ്രകാശം തിളങ്ങി. ഞങ്ങളെല്ലാം നിലം പതിച്ചു. അപ്പോൾ യഹൂദ ഭാഷയിൽ ഒരശരീരി എന്നോട് സംസാരിക്കുന്നതായി ഞാൻ കേട്ടു. ശൌൽ, ശൌൽ, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത്? എന്നോട് ഏറ്റുമുട്ടിക്കൊണ്ട് നീ സ്വയം മുറിവുകൾ ഉണ്ടാക്കുകയാണ്. ഞാൻ പറഞ്ഞു, കർത്താവേ, ആരാണ് നീ? കർത്താവ് പറഞ്ഞു, ഞാൻ യേശുവാകുന്നു. നീ പീഡിപ്പിക്കുന്നത് എന്നെയാണ്. എഴുന്നേൽക്കൂ, ഞാൻ നിന്നെ എന്റെ ദാസനായി തിരഞ്ഞെടുത്തിരിക്കുന്നു. നീ എന്റെ സാക്ഷിയാകും. ഇന്ന് നീ എന്നെപ്പറ്റി കാണുന്നതും ഞാൻ നിനക്ക് കാട്ടിത്തരുന്നതുമായ കാര്യങ്ങളെപ്പറ്റിയും നീ ആളുകളോട് പറയും. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് നിന്റെ അടുത്തേക്ക് വന്നത്. നിന്റെ സ്വന്തം ആളുകൾ നിന്നെ മുറിവേൽപ്പിക്കാൻ ഞാൻ അനുവദിക്കില്ല. ജാതികളിൽ നിന്നും ഞാൻ നിന്നെ സംരക്ഷിക്കും. ഞാൻ ഈ ജനങ്ങൾക്കിടയിലേക്ക് നിന്നെ അയക്കുന്നു. നീ അവർക്ക് സത്യം കാണിച്ചു കൊടുക്കണം. അവർ ഇരുട്ടിൽ നിന്നും പ്രകാശത്തിലേക്ക് തിരിയണം. അവർ സാത്താന്റെ ശക്തിയിൽ നിന്നും ദൈവത്തിലേക്ക് തിരിയണം. അപ്പോൾ അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടും. എന്നിൽ വിശ്വസിക്കും വഴി വിശുദ്ധരാക്കപ്പെട്ടവരോട് അവർക്ക് പങ്കുവയ്ക്കുവാനും കഴിയും.
പൗലോസ് തന്റെ വാക്കുകൾ തുടർന്നു,
അഗ്രിപ്പാ രാജാവേ, ഈ സ്വർഗീയ ദർശനം ഞാൻ അനുസരിച്ചു. മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിയാൻ ഞാൻ ജനങ്ങളോട് പറഞ്ഞു തുടങ്ങി. തങ്ങളുടെ മാനസാന്തരത്തിന് തെളിവ് നൽകാൻ തക്ക പ്രവൃത്തികൾ ചെയ്യുവാനും ഞാൻ പറഞ്ഞു. ദമസ്കോസുകാരോടാണ് ഞാൻ ഇത് ആദ്യമായി പറഞ്ഞത്. പിന്നീട് യെരുശലേമിലേക്കും തുടർന്ന് യഹൂദ്യയിലെ എല്ലാ പ്രദേശങ്ങളിലും ഞാൻ അവിടുത്തുകാരോട് ഈ കാര്യങ്ങൾ പറഞ്ഞു. ജാതികൾക്കിടയിലും ഞാൻ പോയി. അതിനാലാണ് ദൈവാലയത്തിൽ വച്ച് യഹൂദർ എന്നെ പിടികൂടിയതും ദൈവാലയത്തിൽ വച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചതും. പക്ഷേ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ സഹായത്തോടെയാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നതും ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ജനങ്ങളോട് പറയുന്നതും. പക്ഷേ ഞാൻ പുതിയതായി ഒന്നും പറയുന്നില്ല. സംഭവിക്കുമെന്ന് മോശയും പ്രവാചകരും പ്രവചിച്ച അതേ കാര്യങ്ങൾ മാത്രം ഞാൻ പറയുന്നു. ക്രിസ്തു മരിക്കുമെന്നും മരണത്തിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്ന ആദ്യത്തെ ആളാകുമെന്നുമാണ് അവർ പറഞ്ഞത്. യഹൂദർക്കും ജാതികൾക്കുമിടയിലേക്ക് ക്രിസ്തു പ്രകാശം കൊണ്ടുവരുമെന്ന് മോശയും പ്രവാചകരും പറഞ്ഞു.
ഇങ്ങനെ സ്വന്തം വാദഗതികൾ പൗലോസ് അവതരിപ്പിക്കവേ ഫെസ്തോസ് അലറി,
പൗലോസേ, നിനക്ക് ഭ്രാന്താണ്, നിന്റെ അറിവ് നിന്നെ ഭ്രാന്തനാക്കിയിരിക്കുന്നു.
പൗലോസ് പറഞ്ഞു,
അതിശ്രേഷ്ഠനായ ഫെസ്തോസ്, എനിക്ക് ഭ്രാന്തില്ല. ഞാൻ പറഞ്ഞതൊക്കെ സമചിത്തതയോടെയുള്ള സത്യമാകുന്നു. ഞാൻ പറഞ്ഞതൊന്നും വിഡ്ഢിത്തമല്ല, ഗൗരവത്തോടെയാണിത് പറയുന്നത്. അഗ്രീപ്പ രാജാവിന് ഇതേപ്പറ്റിയെല്ലാം അറിയാം. അദ്ദേഹം ഇതേപ്പറ്റിയൊക്കെ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. എന്തെന്നോ, എല്ലാവരും കാണുകയാണ് ഇതെല്ലാം സംഭവിച്ചത്. അഗ്രീപ്പ രാജാവേ, പ്രവാചകരെഴുതിയതൊക്കെ അങ്ങ് വിശ്വസിക്കുന്നുവോ? അങ്ങ് വിശ്വസിക്കുന്നുവെന്ന് എനിക്കറിയാം.
അഗ്രിപ്പ രാജാവ് പൗലോസിനോട് ചോദിച്ചു,
എന്നെ വളരെ എളുപ്പത്തിൽ ഒരു ക്രിസ്ത്യാനിയാക്കാൻ പ്രേരിപ്പിക്കാമെന്ന് നിങ്ങൾ കരുതുന്നുവോ?
പൗലോസ് പറഞ്ഞു,
അതത്ര എളുപ്പമാണോ വിഷമമാണോ എന്നത് പ്രശ്നമല്ല. ഇന്ന് എന്റെ വാക്കുകൾ കേൾക്കുന്ന ഓരോരുത്തരും രക്ഷിക്കപ്പെടുവാനും അവരെല്ലാം ഈ ചങ്ങലകൾ ഒഴികെ എന്നെ പോലെയാകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു.
അഗ്രിപ്പ രാജാവും ഗവർണർ ഫെസ്തോസും ബെർണിക്കയും അവരോടൊപ്പമുണ്ടായിരുന്ന എല്ലാവരും എഴുന്നേറ്റ് അവിടം വിട്ടുപോയി. അവർ പരസ്പരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവർ പറഞ്ഞു,
ഈ മനുഷ്യനെ വധിക്കുകയോ തടവിലാക്കുകയോ പാടില്ല. വധശിക്ഷയോ ജയിൽ ശിക്ഷയോ അർഹിക്കുന്ന ഒന്നും അവൻ ചെയ്തിട്ടില്ല.
അഗ്രിപ്പ ഫെസ്തോസിനോട് പറഞ്ഞു,
നമുക്കിയാളെ വിട്ടയക്കാമായിരുന്നു, പക്ഷേ കൈസറയെ കാണണമെന്നാണ് ഇയാളുടെ ആവശ്യം.